ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പുനരുപയോഗ ഊർജ്ജ രംഗത്ത് ഇന്ത്യ ചരിത്രപരമായ മുന്നേറ്റം നടത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യ അസംബ്ലിയുടെ 7-ാമത് സമ്മേളനം കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരം, വിദ്യാഭ്യാസം, പ്രവാസി ക്ഷേമം എന്നിവയിലുള്ള ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ബ്രിസ്ബേണിൽ പുതിയ ഇന്ത്യൻ കോൺസുലേറ്റ് സഹായിക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഉത്തരാഖണ്ഡിലെ അൽമോഡ ജില്ലയിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ 23 മരണം. സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. ഝാർഖണ്ഡ്, മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. കേരളത്തിൽ ഉപതിരഞ്ഞെടുപ്പിന് ഭിന്നശേഷിക്കാർക്കും 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ഹോം വോട്ടിംഗ് സംവിധാനത്തിന് തുടക്കം. കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ സംഘടിപ്പിക്കുന്ന കോൺസുലാർ ക്യാമ്പുകൾക്ക് സുരക്ഷ ശക്തമാക്കണമെന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പുനരുപയോഗ ഊർജ്ജ രംഗത്ത് ഇന്ത്യ വളരെ വലിയ മുന്നേറ്റം നടത്തിയതായി കേന്ദ്ര ഊർജ്ജമന്ത്രി പ്രഹ്ലാദ് ജോഷി. ചരിത്രത്തിന്റെ നാഴികക്കല്ലാകും വിധമുള്ള നേട്ടങ്ങൾ ഇതിനകം തന്നെ രാജ്യത്തിന് കൈവരിക്കാനായെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യ അസംബ്ലിയുടെ 7-ാമത് സമ്മേളനം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി.
Under India's Prime Minister Shri Narendra Modi's leadership, India has set ambitious renewable energy targets and achieved the remarkable milestone along the way. India reached an impressive 90 gigawatt of installed solar capacity, moving steadily forward towards its broader goal of 500 gigawatt of renewable energy capacity by 2030. India is also setting up its sights on new horizon with a target to produce 5 million metric tons of the green hydrogen by 2030, supported by 125 gigawatt of renewable energy capacity.
37.5 ജിഗാവാട്ട് പുനരുപയോഗ ശേഷിയുള്ള 50 സോളാർ പാർക്കുകൾക്ക് സർക്കാർ അംഗീകാരം നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. ഉത്തരാഖണ്ഡിലെ അൽമോഡ ജില്ലയിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 23 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഗഡ്വാളിൽ നിന്ന് കുമൌണിലേക്കുള്ള യാത്രാ മധ്യേയായിരുന്നു അപകടം. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് റിപ്പോർട്ട്. 40-ഓളം യാത്രക്കാരുമായി പോയ ബസ്സാണ് 200 അടി താഴ്ചയിലേക്ക് മറിഞ്ഞത്. അപകടത്തിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ദുഃഖം രേഖപ്പെടുത്തി. സംഭവത്തിൽ മുഖ്യമന്ത്രി അന്വേഷണവും പ്രഖ്യാപിച്ചു. പോലീസ്, സംസ്ഥാന ദുരന്ത പ്രതികരണ സേന എന്നിവർ സ്ഥലത്തെത്തി രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഗുരുതര പരിക്കുള്ളവരെ ആവശ്യമെങ്കിൽ വ്യോമമാർഗം ആശുപത്രിയിലെത്തിക്കുന്നതിന് നിർദ്ദേശം നൽകിയതായി ശ്രീ ധാമി അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ സഹകരണം സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഇന്ത്യയും അൾജീരിയയും ഇന്ന് ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പ്രതിരോധ പങ്കാളിത്തം, പരസ്പര ധാരണ, തന്ത്രപരമായ താൽപര്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് ധാരണാപത്രം സഹായകമാകും. സൈന്യത്തിന്റെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാനും പീപ്പിൾസ് നാഷണൽ ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് സെയ്ദ് ചെനെഗ്രഹയും ഒപ്പുവച്ചു. കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗിന്റെ 2 ദിവസത്തെ സാംബിയൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സന്ദർശനവേളയിൽ ഇന്ത്യ സാംബിയ സംയുക്ത സ്ഥിരം കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനുള്ള നടപടികൾ ചർച്ചയാകും. സാംബിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടക്കും. ഇന്ത്യ സാംബിയ ബിസിനസ് റൌണ്ട് ടേബിൾ കോൺഫറൻസിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ബിജെപിയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് ഝാർഖണ്ഡിലെ ഗർഹ്വയിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. ഉച്ചയ്ക്ക് ചായ്ബാസിൽ പൊതുയോഗത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. അതേസമയം ഝാർഖണ്ഡിൽ സംസ്ഥാന നേതാക്കളെയും പ്രവർത്തകരെയും അണിനിരത്തി ശക്തമായ പ്രചാരണമാണ് കോൺഗ്രസും നടത്തുന്നത്. ഈ മാസം 13-20 തീയതികളിൽ 2 ഘട്ടങ്ങളിലായാണ് ഝാർഖണ്ഡിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. കഴിഞ്ഞ 30-ന് നടന്ന സൂക്ഷ്മ പരിശോധനയിൽ 288 മണ്ഡലങ്ങളിലായി 7994 സ്ഥാനാർത്ഥികളുടെ പത്രികകൾക്ക് സാധുതയുള്ളതായി കണ്ടെത്തി. ഈ മാസം 20-ന് ഒറ്റഘട്ടമായാണ് മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഭരണകക്ഷിയായ മഹായുതിയും പ്രതിപക്ഷത്തെ മഹാവികാസ് അഘാഡിയുമാണ് മത്സരരംഗത്തെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾ. കേരളത്തിൽ ഉപതിരഞ്ഞെടുപ്പുകളിൽ ഭിന്നശേഷിക്കാർക്കും 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യാൻ അവസരം നൽകുന്ന ഹോം വോട്ടിംഗ് സംവിധാനത്തിന് ഇന്ന് തുടക്കം. മുൻകൂട്ടി അപേക്ഷിച്ച 868 പേർക്ക് പാലക്കാട് നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ ഹോം വോട്ടിംഗിന് സൌകര്യമൊരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലം, പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലും പ്രചാരണം ഊർജിതമായി മുന്നേറുന്നു. ഈ മാസം 11 വൈകിട്ട് പരസ്യപ്രചാരണം അവസാനിക്കും. 13 വോട്ടെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
കാനഡയിലെ ഒട്ടാവയിലെ ഇന്ത്യൻ ഹൈ കമ്മീഷനിലും വാൻകൂവയിലെയും ടൊറന്റോയിലെയും കോൺസുലേറ്റ് ജനറലിലും സുരക്ഷ ശക്തമാക്കണമെന്ന് ഇന്ത്യ. കഴിഞ്ഞ ദിവസം കാനഡയിലെ ബ്രാംപ്ടണിൽ ഹിന്ദു ക്ഷേത്രത്തിന് മുന്നിൽ ഖലിസ്ഥാൻവാദികൾ നടത്തിയ പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഹൈക്കമ്മീഷൻ സംഘടിപ്പിച്ചുവരുന്ന കോൺസുലാർ ക്യാമ്പ് പരിപാടിക്ക് സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഒട്ടാവയിലെ ഹൈക്കമ്മീഷൻ പ്രസ്താവന പുറത്തിറക്കിയത്. പരിപാടികൾക്ക് സുരക്ഷ ശക്തമാക്കണമെന്ന് നേരത്തെ തന്നെ ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരം അനിഷ്ട സംഭവങ്ങളിൽ ആശങ്ക ഉള്ളതായും ഹൈക്കമ്മീഷൻ അറിയിച്ചു. പരിപാടിയിൽ പങ്കെടുക്കുന്ന അപേക്ഷകരുടെയും ഇന്ത്യക്കാരുടെയും സുരക്ഷയിലും ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തി. ഇത്തരം ഇന്ത്യ വിരുദ്ധ പ്രശ്നങ്ങൾക്കിടയിലും കോൺസുലേറ്റ് 1000+ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തതായി ഹൈക്കമ്മീഷൻ അറിയിച്ചു. ഓസ്ട്രേലിയൻ സന്ദർശനം തുടരുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ക്വീൻസ്ലാൻഡിലെ ബ്രിസ്ബേണിൽ ഇന്ത്യൻ കോൺസുലേറ്റ് ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. വ്യാപാരം, വിദ്യാഭ്യാസം, പ്രവാസി ക്ഷേമം എന്നിവയിലുള്ള ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് കോൺസുലേറ്റ് സഹായകമാകുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ക്വീൻസ്ലാൻഡ് ഗവർണർ ഡോക്ടർ ജീനറ്റ് യങ്ങുമായും കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ക്വീൻസ്ലാൻഡും തമ്മിലുള്ള സാമ്പത്തിക, വ്യാപാര, നിക്ഷേപ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി.
ഇക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ട്രേഡ് അഗ്രിമെന്റ് എക്ടർ ഇസ് വൺ ഇൻഡിക്കേഷൻ ഓഫ് ദാറ്റ്. It has certainly opened up huge trade opportunities for our countries, and we hope to take that to the next level. And I mentioned that because I also do recall that Queensland actually accounts for the vast majority of exports from Australia to India. So we certainly see a very, very promising economic future for our partnership, and I'm sure that the consulate will help make that happen more speedily.
അസമിൽ ഭാഷാ ഗൌരവ് സപ്താഹ് ആചരിക്കുന്ന വേളയിൽ ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ ആരംഭിച്ച സപ്താഹ് ഈ മാസം 9 നീണ്ടു നിൽക്കും. അസമീസ് ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി നേടിയെടുക്കുന്നതിൽ ജനങ്ങൾ വഹിച്ച പങ്കിന്റെ ഓർമ്മപ്പെടുത്തലാണ് സപ്താഹ് എന്നും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിസ്വ ശർമ്മയുടെ പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. ഉത്സവ സീസണിലെ തിരക്ക് കണക്കിലെടുത്ത് ഇന്ന് ഡൽഹിയിൽ നിന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് 25 സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുന്നു. വാരാണസി, അയോധ്യ, ലക്നൌ, പട്ന, ഇൻഡോർ, തിരുവനന്തപുരം തുടങ്ങിയ ഇടങ്ങളിലേക്കുള്ള പ്രത്യേക ട്രെയിനുകൾ ഉൾപ്പെടെയാണ് ഇത്. ഈ മാസം 2 മുതൽ 8 വരെ 145 അധിക സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ടെന്ന് റെയിൽവേ അറിയിച്ചു. ഈ ഉത്സവ സീസണിൽ 7000 പ്രത്യേക ട്രെയിനുകളാണ് റെയിൽവേ ഏർപ്പെടുത്തിയത്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം വൃദ്ധിമാൻ സാഹ വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇപ്പോൾ നടക്കുന്ന രഞ്ജി ട്രോഫി സീസൺ തന്റെ കരിയറിലെ അവസാന ഫൈനലായിരിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. പശ്ചിമബംഗാളിൽ നിന്നുള്ള വിക്കറ്റ് കീപ്പറും ബാറ്റ്മാനുമായ സാഹ 2010 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത്. തുടർന്ന് 40 ഏകദിനങ്ങളും കളിച്ചു. 14 ഹോക്കി ഇന്ത്യ സീനിയർ പുരുഷ ദേശീയ ചാമ്പ്യൻഷിപ്പിന് ചെന്നൈയിൽ തുടക്കമായി. ടൂർണമെന്റിൽ 31 ടീമുകൾ മത്സരിക്കും. 13 ക്വാർട്ടർ ഫൈനലും 15 സെമി മത്സരങ്ങളും നടക്കും. ഈ മാസം 16 ഫൈനൽ. മധ്യപ്രദേശിൽ വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായം 8 ലക്ഷം രൂപയിൽ നിന്ന് 25 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു. ബാന്ധവ്ഗർ കഡ്വ സങ്കേതത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 2 കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് ധനസഹായം വർദ്ധിപ്പിച്ചത്. ആനയെ പിന്നീട് വനംവകുപ്പ് അധികൃതർ പിടികൂടി. തമിഴ്നാട്, പുതുച്ചേരി, കേരളം, കാരക്കൽ, മാഹി എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ചൊവ്വാഴ്ച കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. പുനരുപയോഗ ഊർജ്ജ രംഗത്ത് ഇന്ത്യ ചരിത്രപരമായ മുന്നേറ്റം നടത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യ അസംബ്ലിയുടെ 7th സമ്മേളനം കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരം, വിദ്യാഭ്യാസം, പ്രവാസി ക്ഷേമം എന്നിവയിലുള്ള ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ബ്രിസ്ബേണിൽ പുതിയ ഇന്ത്യൻ കോൺസുലേറ്റ് സഹായിക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഉത്തരാഖണ്ഡിൽ അൽമോഡ ജില്ലയിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ 23 മരണം. സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. ഝാർഖണ്ഡ് മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. കേരളത്തിൽ ഉപതിരഞ്ഞെടുപ്പിന് ഭിന്നശേഷിക്കാർക്കും 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ഹോം വോട്ടിംഗ് സംവിധാനത്തിന് തുടക്കം. കാനഡയിലെ ഇന്ത്യൻ ഹൈ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന കോൺസുലാർ ക്യാമ്പുകൾക്ക് സുരക്ഷ ശക്തമാക്കണമെന്ന് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.